കർത്താവിൻ്റെ നിന്നുമുള്ള നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് അല്പസമയം കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവജന കേൾവിക്കായിട്ട് നമ്മളെ തന്നെ ദൈവങ്ങളെ സമർപ്പിക്കാം. വിവിധ വിഷയങ്ങളുടെ നടുവിൽ രോഗങ്ങളുടെ നടുവിൽ കർത്താവിന് നമുക്ക് ആശ്രയിപ്പാൻ കർത്താവ് കുറവ് ചെയ്യുന്നല്ലോ. ആ ദൈവത്തേക്ക് വീണ്ടും നോക്കുവാൻ കർത്താവിടെ ആക്കട്ടെ. നമുക്ക് പ്രാരംഭമായി ചില വേദഭാഗങ്ങളെ വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം, ലൂക്ക് ചാപ്റ്റർ 8, ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം, ലൂക്ക് ചാപ്റ്റർ 8 വേഴ്സസ് 43 and 44, വേഴ്സസ് 43 and 44. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ വായിച്ച വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം 43-ലുള്ള വാക്യങ്ങളാണ് ഇവിടെ വായിച്ചത്. ഇതിൻ്റെ മുമ്പുള്ള 40-ാം അധ്യായത്തിലുള്ള വാക്യങ്ങൾ വായിച്ചെങ്കിൽ അതിൻ്റെ യഥാർത്ഥ വിവരണങ്ങൾ എവിടാണ് ആ സിറ്റുവേഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. 40-ാം അധ്യായം 40-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അവൻ പോകുമ്പോൾ പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു. ഇവിടെ നോക്കുകയാണ്, യേശു മടങ്ങി വന്നുള്ള പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അവരെല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പള്ളിപ്രമാണിയായ യൈറോസ് എന്ന പേരുള്ളൊരു മനുഷ്യൻ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണ്. അവന് ഏകദേശം 12 വയസ്സുള്ള ഏകജാതയായ ഒരു മകളുണ്ടായിരുന്നു. അവൾ മരിപ്പാറായതുകൊണ്ട് തൻ്റെ വീട്ടിൽ വരേണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ പോകുമ്പോൾ പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ നമുക്ക് ഈ സിറ്റുവേഷൻ സാഹചര്യം മനസ്സിലായി. 6 വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് കർത്താവ് വന്നത്, അല്ലെങ്കിൽ ഏത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് മുന്നോട്ട് പോരുന്നു. അവിടെ കർത്താവിനെ കാണുവാൻ വന്നപ്പോൾ പള്ളിപ്രമാണി യൈറോസ് എന്ന പേരുള്ളൊരു മനുഷ്യൻ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണ്. ആ വിഷയമെന്താണ്? അവൻ്റെ 12 വയസ്സുള്ള ഏകജാതയായ മകൾ മരിപ്പാറായതുകൊണ്ട് തൻ്റെ വീട്ടിൽ വരണമെന്ന് അവനോട് അപേക്ഷിച്ചു. എന്നാലും ഈ അപേക്ഷ ഇത് അർപ്പിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ആ സിറ്റുവേഷൻ എങ്ങനകാരമാണ്. അവൻ പോകുമ്പോൾ പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ ആ യാത്ര അല്ലെങ്കിൽ കർത്താവ് മുന്നോട്ട് പോകുമ്പോൾ വളരെ പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ എവിടെ നമ്മുടെ കർത്താവ്, വാഴ്ത്തപ്പെട്ട കർത്താവ് എവിടെല്ലാം പരിസ്ഥിതി ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് ചെല്ലുന്നു, അവിടൊക്കെ ആര് ഉണ്ട്? വലിയൊരു പുരുഷാരം അവൻ എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. പുരുഷാരം അവൻ്റെ പ്രവർത്തികൾ, അവൻ്റെ ഉപദേശങ്ങൾ, അവൻ ചെയ്യുന്ന സൗഖ്യങ്ങൾ, വിടുതലുകൾ ഏറ്റെടുക്കുവാനായിട്ട് പലപ്പോഴും പല ജീവിതങ്ങൾ അവിടെ കാണുവാൻ ചുറ്റപ്പെട്ട് വരുന്ന കാണുവാൻ സാധിക്കും. ദൈവികമായ അനുഭവങ്ങൾ ഏറ്റെടുക്കുന്ന വലിയൊരു ക്രൗഡ് എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ ക്രൗഡിനെ പറ്റി വിശേഷാൽ ചില പ്രത്യേകതകൾ, ഈ ക്രൗഡുമായിട്ട് ബന്ധപ്പെട്ട് വിഷയങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. വിശേഷാൽ ഈ ഒരു രോഗിയുമായിട്ട് ബന്ധപ്പെട്ട് ശിഷ്യന്മാരും അവൻ്റെ കൂട്ടത്തിലുള്ളവരും ചില കോൺവെർസേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. എന്നാൽ ആ ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ചില ആലോചനകൾ ദൈവമക്കളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ഈ വ്യക്തി, ഈ രോഗിയായ വ്യക്തി എത്ര വർഷമായിരിക്കുന്നു അവിടെ കൊടുത്തിട്ടുണ്ട്. ആ വർഷം നമ്മൾ കണ്ടു, 12 സംവത്സരമായി. ഇനി രണ്ടാമത് അവിടെ കാണുന്നത്, അവൾക്ക് ലഭിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ കയ്യിൽ ഉണ്ടായിരുന്നതെല്ലാം ആർക്ക് കൊടുത്തു? വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും. അപ്പോൾ വൈദ്യന്മാർ പ്രാക്ടിക്കലി പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രാക്ടിക്കൽ സൈഡിൽ നമ്മൾ പറയുമ്പോൾ, അതിനെ കൈകാര്യം ചെയ്യുവാൻ അല്ലെങ്കിൽ ആ പ്രാമുഖ്യം നേടിയ അന്നത്തെ കാലഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടം ഏറ്റവും പ്രാമുഖ്യം നേടിയവരെ ഈ വ്യക്തി, അല്ലെങ്കിൽ ഈ പിന്നെ രോഗാവസ്ഥയിലായിരുന്ന ഈ വ്യക്തി കണ്ടിട്ടുണ്ട്. കാണുക മാത്രമല്ല, മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും. അപ്പോൾ വളരെ ഈ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലും എന്തുണ്ട്? വൈദ്യന്മാരെ കാണുന്നില്ല, എന്തുണ്ട്? എന്തുണ്ട്? ഫീസ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പം ഫീസ് ഒട്ടും കുറവല്ല എന്നുള്ളതാണ് നമുക്കവിടെ കാണാൻ സാധിക്കും. മുതലെല്ലാം ആർക്ക് കൊടുത്തു? വൈദ്യന്മാർക്ക് കൊടുത്തു. അത് വാസ്തവമാണ്, അത് റിയലാണ്. അത് റിയലാണെന്ന് പറയാനായിട്ട് കാര്യം, നമ്മൾ പിന്നെ നാട്ടിലാണ് ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും പ്രൈവറ്റിൽ നമ്മളൊരു കൺസൾട്ടേഷൻ, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് ഒരു ഒരു ഡോക്ടറെ കാണണോ, ഒരു ഇമ്പോർട്ടൻ്റ് ഒരു പ്രധാനപ്പെട്ട കൺസൾട്ടൻ്റിനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം പരിശ്രമിക്കുകയും അതിനുവേണ്ടി പേ ചെയ്തെങ്കിൽ മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ജനറലായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും പ്രൈവറ്റായിട്ട് ഒരു വ്യക്തിയെ കാണണമെന്നുണ്ടെങ്കിൽ അതിന് പേയ്മെൻറ്റും അതിന് കാര്യങ്ങളുമുണ്ട്. എന്നാൽ ആ കാലഘട്ടത്തിൽ അതൊട്ടും കുറവല്ല. അതാണ് നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത്, മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായുള്ളൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ആകെ തുക. നമ്മൾ ഈ തിയേഷ ലൂക്കസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ ഇത്രയധികം ഞാൻ ചെയ്യുക പ്രസന്റ് ചെയ്യുന്നത് ഇത് ആരാന്ന് അറിയാമോ? ഹു ഇസ് ദ റൈറ്റർ? ഹു ഇസ് ദ റൈറ്റർ? ആരാ റൈറ്റർ? ഏ ഡോക്ടർ ലൂക്കാണെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുള്ളവരെന്ന് കൈ ഉയർത്തിക്ക്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? കുറച്ച് പേർക്ക് ഉറപ്പുള്ളൂ. അപ്പൊ ഇത്രയും അധികം ഇതായിട്ട് പ്രസന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരായിരിക്കണം? ഇതിനെപ്പറ്റി ഗ്രാഹ്യമില്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ടൈം പീരീഡ് കൊടുത്തു, 12 വർഷത്തെ ടൈം കൊടുത്തു, പിന്നെന്ത് കൊടുത്തു, ആ കണ്ടീഷൻ എന്താന്ന് കൊടുത്തു, പിന്നെന്ത് കൊടുത്തു, മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരാത്ത എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്തു, അല്ലെങ്കിൽ അതിന് പൂർത്തീകരണം, അതിന് ലോകത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതിൻ്റെ കാര്യങ്ങളെല്ലാം അവസാനമായിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇതിനപ്പുറമായിട്ടൊരു സ്റ്റെപ്പില്ല. അപ്പോൾ ഏത് ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്? ഏത് ഘട്ടത്തിലാണ് ആ വ്യക്തി എത്തി നിൽക്കുന്നത്? ഷീ ഈസ് ഇൻ എ സിവിയർ ഡിപ്രസ്ഡ് സ്റ്റേജ്. എത്തി നിൽക്കുന്ന ഘട്ടം ഏതാ ജിക്ബ്രോറെ? സിവിയർ ഡിപ്രസ്ഡ് സ്റ്റേജ്. നമ്മുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ, നേഴ്സിംഗ് ഹോമിൻ്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നൊരു ഭാഷ, നേഴ്സിംഗ് ഹോമിൻ്റെ ഭാഷ പറഞ്ഞ ഡിപ്രഷൻ അല്ലേ? അതേത് കാരണം കൊണ്ടാണെന്ന് നമുക്കറിയാം ഇങ്ങനെ വരുന്നതെന്ന്. എന്നാൽ ഇത് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരു മറുപടി, ഇനിയും ഒരു റിസൾട്ട് മുമ്പിൽ ഇല്ല എന്നുള്ളതിന് ഒരുറപ്പ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് പോകാവുന്നതിന് എന്തുണ്ടെന്നാണ് നമ്മളെ കാണിക്കുന്നത്? ഒരു വ്യക്തിക്ക് ചെയ്യാവുന്നതിനും പോകാവുന്നതിനും പരിശ്രമിക്കാവുന്നതിനും എന്തുണ്ട്? കേൾക്കുന്നുണ്ടോ എന്നെ എല്ലാവരും? ഈ സ്വാഗത്ത് കേൾക്കുന്നുണ്ടോ? എനിക്ക് നിങ്ങളുടെ എല്ലാം മുഖം കാണാൻ പറ്റുന്നില്ല, ഞാനവിടെ ഇച്ചിരി അങ്ങോട്ട് മുമ്പോട്ട് നിൽക്കാൻ പോവുകയാണ്. ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നതിനും ദേർ ഈസ് എ ലിമിറ്റേഷൻ. നമ്മളെല്ലാം നമ്മുടെ മാനുഷികമായ കാര്യങ്ങൾ കൊണ്ട് ഒത്തിരി നമ്മളെ ഒപ്പീനിയനുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ വരുമ്പോൾ നമുക്കെല്ലാം എന്തുണ്ട്? വലിയ ലിമിറ്റേഷനുകളുണ്ട്. നമ്മളെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. നമുക്ക് എന്തെല്ലാം അറിയാം, എന്തെല്ലാം ചെയ്യാമെന്ന് എന്ന് പറഞ്ഞാലും ചില സ്ഥാനങ്ങളിൽ വരുമ്പോൾ അവിടെ എല്ലാം ലിമിറ്റാകുന്നത് പോലെ തോന്നുന്നൊരവസരമുണ്ട്. ഇവിടെ ഈ വ്യക്തിക്കും സകലതും ലിമിറ്റായി ലിമിറ്റായി. ഒരു ആകെ ആ വ്യക്തി എല്ലാം അന്വേഷിക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് 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 വളരെയധികം ലിമിറ്റായ ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകതയെപ്പറ്റി, അല്ലെങ്കിൽ കർത്താവിൻ്റെ പ്രവൃത്തിയെപ്പറ്റി ഇവള് ഗ്രഹിച്ചിട്ടുണ്ട്, ഇവള് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വ്യക്തിയുടെ പ്രത്യേകത, ഈവൻ ഇഫ് ഷീസ് ഡിപ്രസ്ഡ്, ഷീ ഹാസ് ഹേർഡ് അബൌട്ട് യു നോ ലോർഡ്, അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹൗ ഹീസ് വർക്കിംഗ് ആൻഡ് ഹൗ ഹിസ് യു നോ ഹാൻഡ് ഈസ് വർക്കിംഗ് അമംഗ് ദ പീപ്പിൾ ആൻഡ് ഹൗ ഫാർ ഹി ക്യാൻ ഡു ആൻഡ് മിറാക്കിൾ ഇൻ ഹെർ ലൈഫ്. അത് അവൾ ഉൾക്കൊണ്ടിട്ടുണ്ട്, അവളത് ഏറ്റെടുത്തിട്ടുണ്ട്. അവളത് കേട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെന്ന് മനസ്സിലാക്കിയോ അവളുടെ ഉള്ളിൽ അവളത് സംഗ്രഹിച്ചിട്ടുണ്ട്. ഇനി അവളത് ഏറ്റെടുത്തുകൊണ്ടാണ് അവൾ കർത്താവിനെ അന്വേഷിച്ചു വരുന്നത്. ഇനി കർത്താവിനെ അന്വേഷിക്കാനായിട്ട് നമ്മൾ പറയും കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാനായിട്ട്, പിന്നെ കർത്താവിനെ ഒന്ന് അറിയാനായിട്ടും കർത്താവിൻ്റെ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാനും ഇത്രയും പ്രയാസങ്ങളൊക്കെ ഉണ്ടോ, ഇത്രയും പ്രതിസന്ധികളൊക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാനിടയാകുന്ന കാര്യങ്ങളും അതിനോട് തുടർന്ന് വരുന്നുണ്ട്. അതിനോട് തുടർന്ന് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവൾ പല ചലഞ്ചസിനെയും അവൾ നിസ്സാരമായി കണ്ടുകൊണ്ടാണ് യേശു കർത്താവിൻ്റെ അടുക്കൽ അവൾ വന്നത്. അപ്പൊ ചിലപ്പം ചില ചലഞ്ചസ് ഒക്കെ നമ്മുടെ മുമ്പിൽ വരുന്നത്
അതൊന്നും കർത്താവിനെ കാണുവാൻ ദൈവിക അനുഭവങ്ങളിൻ്റെ അടുത്തേക്ക് വരുവാൻ ഇതൊന്നും തടസ്സമായി തീരരുതെന്നാണ് ആ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഭാഗത്തു നിന്ന് അവിടെ മുമ്പിൽ വന്ന ചലഞ്ചസ് ഒന്നും അവളെ അകറ്റി നിർത്തുകയല്ലായിരുന്നു. അവൾ മുന്നോട്ട് ചില ചുവടുകളെ, അവൾ മുന്നോട്ട് ചില സ്റ്റെപ്പുകളെ ദൈവത്തിൽ നിന്ന് ഏറ്റെടുക്കുവാൻ, യേശുവിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ അവൾ അവിടെ ചുവടുകളെ അവൾ മുന്നോട്ട് വച്ചു. അപ്പം നമ്മുടെ സ്റ്റെപ്പുകളെ, നമ്മുടെ ചുവടുകളെ കർത്താവിൽ നിന്ന് ചിലത് പ്രാപിച്ചെടുക്കുവാനായിട്ട് നാം മുന്നോട്ട് വെക്കുന്നെങ്കിൽ അതിനകത്ത് ലോകപ്രകാരമുള്ള പ്രതീക്ഷയുടെ വാതിലുകളെല്ലാം അടഞ്ഞുകിടക്കുകയാണെങ്കിലും ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുമെന്ന് ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ എന്താ കാണാൻ പോകുന്നത്? അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ അവിടെ ചേർന്ന് വരുന്നത്? എന്താ അവൾ മുന്നോട്ട് കാണാനായിട്ട് ഇറങ്ങി അല്ലേ? അവൾ മുന്നോട്ട് കാണാനായിട്ട് ഇറങ്ങി കർത്താവിനെ ഒന്ന് കാണണം, അവിടെ അനുഭവിക്കണമെന്ന് പറഞ്ഞ് അവൾ മുന്നോട്ട് വരുമ്പോൾ അവിടെ ജീവിതത്തിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട്. അവൾ മുന്നോട്ട് വന്നു, അവൾ കർത്താവിനെ 44 നമുക്ക് കാണാൻ അടുത്തി എന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് ഉടനെ അവളുടെ രക്തസ്രവം നിന്നുപോയി. എന്നെ തൊട്ടതാർ എന്ന് യേശു ചോദിച്ചു. എല്ലാവരും ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ, ഗുരു പുരുഷാരൻ നിന്നെ തിക്കിയിരിക്കുന്നു എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു. ശ്രദ്ധിക്കുക, പത്രോസും കൂടെയുള്ളവരും കണ്ടത് എന്തിനെയാണ് കണ്ടത്? അവർ പുരുഷാരത്തെ കണ്ടു. അവർ ക്രൗഡിനെ കണ്ടിട്ട് അവർ പറയുകയാണ്, ഇവരെല്ലാം നിന്നെ തിക്കിക്കൊണ്ടിരിക്കുകയാണ്, നീ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു വലിയ പ്രസക്തി ഈ ഒരു സന്ദർഭത്തിൽ ഇല്ല എന്നാണ് അവർ പറയുന്നത്. കണ്ടോ, അവരുടെ കണ്ടുപിടുത്തം കൊള്ളാം. അപ്പം ഇവർ കണ്ടുപിടിച്ച് എന്താണ്? കർത്താവിനോട് ചേർന്ന് നടക്കുന്നവർ കണ്ടുപിടിച്ച് എന്താണ്? കർത്താവ് ഈ ചോദിക്കുന്ന ചോദ്യത്തിന് ഈ ഒരു സന്ദർഭത്തിൽ, ഇത്രയും ജനം വന്നിരിക്കുന്ന സന്ദർഭത്തിൽ ഈ ഒരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. അവരത്രയും കണ്ടുപിടിച്ചു. എന്നാ യേശു പറഞ്ഞ എന്താണ് വായിച്ചാട്ടെ? ആ യേശുവോ ഒത്തിരി പേരെന്നെ തൊട്ടു എന്നല്ല പറഞ്ഞത്, ഒത്തിരി പേരെന്നെ തൊട്ടു എന്ന് പറഞ്ഞില്ല. യേശു പറഞ്ഞ എന്താണ്? ഒരാൾ എന്നെ തൊട്ടു, ഒരാൾ എന്നെ തൊട്ടിട്ടുണ്ട്. ആ തൊട്ട വ്യക്തി വിശ്വാസത്തോടെ എന്നെ തൊട്ടതാണെന്ന് കർത്താവിന് മനസ്സിലായതാണ് പറഞ്ഞത്. ഒരാൾ എന്നെ തൊട്ടു. ആ അതിൻ്റെ ബേസ് എന്താണ്? എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, നമ്മുടെ വിചാരം ഇത് ചുമ്മാ ഇങ്ങനെ അങ്ങ് പുറപ്പെടുക എന്ന ശക്തി, പുരുഷാരത്തിൻ്റെ വിചാരം ഇതിങ്ങനെ വരത് വരുന്നു, തട്ടുന്നു, മുട്ടുന്നു, അവർ പോകുന്നു. ആ പിന്നെ ശിഷ്യന്മാരുടെ വിചാരം എന്താ? ഇതിങ്ങനെ വരുന്നു, ഇവർ ഇരിക്കുന്നു, പോകുന്നു, വരുന്നു, അങ്ങനെയുള്ള ഒരു ചടങ്ങായിട്ട് ഇവരങ്ങതിനെ മാറ്റുകയാണ്. എന്നാ കർത്താവ് പറഞ്ഞത് എന്താണ്? ഒരാൾ എന്നെ തൊട്ടു, ഒരു വ്യക്തി എന്നെ തൊട്ടു, ഒരു വ്യക്തി എന്നെ തൊണ്ടിട്ടുണ്ട്. അവിടെ അന്തരംഗത്തിൽ നിന്ന് കർത്താവിനെ തൊടുമ്പോൾ അവിടെ ജീവത്തിൻ്റെ അവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട്, അവിടെ രോഗത്തിൻ്റെ അവസ്ഥകളെ കണ്ടതുകൊണ്ട്, ഓ കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് ആ രോഗത്തെ ഹാലലൂയ മാറ്റുവാൻ തക്ക ശക്തി അവളിലേക്ക് പുറപ്പെടുവാനിടയായി തീർന്നു. അതവിടെ കാണുന്നത്, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വിഷയത്തിന് വേണ്ടി നാം കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് ആ വിഷയത്തെ കർത്താവ് ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ ശക്തി അതിന്മേലയച്ചാൽ, ഹാലലൂയ, ദൈവത്തിന് നിശ്ചയമായിട്ടും ഹാലലൂയ അതിനുമേൽ ഒരു ഹാലലൂയ പ്രവൃത്തി ഉണ്ട്. ഹാലലൂയ അത് വ്രതാവായി തീരത്തില്ല, അതിനൊരു ഫലമുണ്ടാകുമെന്ന് ഹാലലൂയ വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഹാലലൂയ ആ തൊങ്ങലിന്മേൽ തൊട്ടപ്പോൾ ആ ശക്തി പുറപ്പെട്ടത് എന്തിനു വേണ്ടിയായിരുന്നു? അവളെ തളർത്തിക്കൊണ്ടിരുന്ന, അവളെ ക്ഷീണിപ്പിച്ചുകൊണ്ടിരുന്ന, അവളുടെ മുന്നേറ്റത്തെ മുന്നേറാൻ കഴിയാതെ അനേകരുടെ മുമ്പാകെ ലജ്ജിതയായിരുന്ന അവസ്ഥയ്ക്ക് സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ഒരു പരിഹാരം അവിടെ തുറന്നു കൊടുക്കുകയാണ് തീർന്നത്. ഇന്ന് പകൽക്കാലം നാം വിശ്വസിക്കാമോ കർത്താവിന് ഏത് വലിയ വിഷയത്തെയും കൈകാര്യം ചെയ്യുവാൻ കർത്താവിനെ കൊണ്ട് കഴിയും. അത് ഹല്ലേലൂയ മനുഷ്യൻ ചെയ്യുന്നത് പോലെയല്ല, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടതെന്ന് ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞു. താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന സ്ത്രീ കണ്ട് ഇനിയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഈ വിടുതൽ ഏറ്റെടുക്കുമ്പോൾ, ഈ ശക്തി ഏറ്റെടുക്കുമ്പോൾ, ഈ ദൈവപ്രവൃത്തി ഏറ്റെടുക്കുമ്പോൾ ഇനിയും മറഞ്ഞു പോകുവാൻ, ഇനി ഈ പ്രവൃത്തിയിലേക്ക് ഇത് കർത്താവ് അറിയാതെ, ഇത് മറ്റാരും അറിയാതെ, ഇത് സീക്രട്ടാക്കി വെച്ചത് കൊണ്ട് തീരാനുള്ളതല്ലെന്ന് അവൾ മനസ്സിലാക്കിക്കൊണ്ട് അവൾ മുന്നോട്ട് വരികയാണ്. അതാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 47 താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ട് വിറച്ചും കൊണ്ട് വന്ന് അവൻ്റെ മുമ്പിൽ വീണു. ഹല്ലേലൂയ. അവിടെ ചില പ്രത്യേകതകളുണ്ട് കേട്ടോ. ഒരു വിടുതൽ ഏറ്റെടുത്ത് കഴിയുമ്പോൾ, ഒരു ദൈവപ്രവൃത്തി ഏറ്റെടുത്ത് കഴിയുമ്പോൾ മറഞ്ഞിരിക്കാനായിട്ട് എളുപ്പമാണ്. ഹല്ലേലൂയ. എന്നാൽ അവിടെ അവൾ എന്താ ചെയ്യുന്നത്? അവൾ മറഞ്ഞിരിക്കുന്ന ഒരു തീരുമാനമായി മാറ്റപ്പെടുകയല്ല, ഹൈഡായിരിക്കുന്ന ഒരു തീരുമാനമല്ല അവൾ എടുക്കുന്നത്. അവൾ എടുക്കാൻ പോകുന്ന തീരുമാനം എങ്ങനെയാണ്? ഞാൻ മറഞ്ഞിരിക്കുന്ന ശരിയല്ല, എൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ വന്ന് ദൈവം ചെയ്ത വിടുതലിനെ പറയുമെന്ന് അവൾ തീരുമാനിച്ച് അവൾ മുന്നോട്ട് വന്നു. അവൾ എങ്ങനെയാണ് വന്ന്? വിറച്ചും കൊണ്ട് വന്ന് അവൻ്റെ മുമ്പിൽ വീണു. അവനെ തൊട്ട സംഗതിയും തൽക്ഷണം സൗഖ്യമായതും സകല ജനവും കേൾക്കെ അറിയിച്ചു. ഹല്ലേലൂയ. അവള് പിന്നെ ഒരു മൂലയ്ക്കോട്ട് വന്ന് നിന്നിട്ട് ആരും അറിയാതെ ദൈവൻ ചെയ്തത് നന്നായെന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോയെന്നാണ് പറഞ്ഞത്. സകല ജനവും കേൾക്കെ അറിയിച്ചു. ഞാൻ പറഞ്ഞ പുരുഷാരം കേൾക്കെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ അവള് ശബ്ദം ഉയർത്തിയായിരിക്കും പറഞ്ഞത്. അവൾ അവിടെ വന്നിരിക്കുന്ന സകല പുരുഷാരും കേൾക്കെ പറയണമെങ്കിൽ യേശു ചെയ്ത വിടുതൽ എന്താണെന്ന് അനേകർ അറിയത്തക്ക രീതിയിൽ അവൾ ഉച്ചത്തിൽ അവിടെ പറഞ്ഞു കാണും. അതാണ് അവളെ പറഞ്ഞത്. ഹല്ലേലൂയ. അവനെ തൊട്ട സംഗതിയും തൽക്ഷണ സൗഖ്യമായതും സകല ജനവും കേൾക്കെ അറിയിച്ചു. ഹല്ലേലൂയ. അറിയിക്കുവാനുള്ള ഹല്ലേലൂയ വ്യഗ്രത, ആ വെമ്പൽ അവിടെ ഉള്ളിലേക്ക് വന്നു. ഹല്ലേലൂയ. യേശുവിനെ തൊട്ടു, ശരിയാണ്, സംഗതി ശരിയാണ്, ശക്തി പുറപ്പെട്ടു, ശരിയാണ്. ആ ശക്തി അവൾ ഏറ്റെടുത്തു. അവിടെ ജീവിതത്തിൽ വന്ന് അവിടെ രോഗത്തിന്, അവിടെ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടായി. എന്നാൽ അതുകൊണ്ട് അവൾ അവസാനിപ്പിച്ച് അവൾ മുന്നോട്ട് പോകുകയല്ലായിരുന്നു. താൻ ഇനിയും മറഞ്ഞിരിക്കുന്നത്, ഹല്ലേലൂയ, ദൈവപ്രവൃത്തി ഏറ്റെടുത്തിട്ട് മറഞ്ഞിരിക്കുന്നത് ശരിയല്ല. ദൈവപ്രവൃത്തി ഏറ്റെടുത്തിട്ട്, കർത്താവിനെ അറിഞ്ഞിട്ട്, ദൈവത്തിൻ്റെ ശക്തി ഏറ്റെടുത്തിട്ട് മറഞ്ഞിരുന്ന് പോകുവാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. അറിയാത്തതുപോലെ പോകുവാൻ അല്ല ദൈവം നമ്മളെ വിളിച്ചത്. ഇല്ല, സകലരും കാണുക ദൈവത്തിന്റെ പ്രവൃത്തിയെ അവൾ ഉയർത്തുവാനിടയായി തീർന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങളെ, ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെ, ഹല്ലേലൂയ, മറ്റുള്ളവരുടെ മുമ്പാകെ നാം ലജ്ജ കൂടാതെ കർത്താവിനെ ഉയർത്തുവാൻ ഇടയായി തീരട്ടെ. ലജ്ജിച്ചു പോകുന്നവരായിട്ടല്ല ഹല്ലേലൂയ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നിടത്ത്. ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെ, ഹല്ലേലൂയ, ഇനി അയർലൻഡിൽ വന്നു കഴിഞ്ഞു, ഇനി ഇവിടെ എല്ലാം ഉണ്ട്, ഇവിടെ കുഴപ്പമില്ല, അതുകൊണ്ട് ആരും അറിയണ്ട, എനിക്ക് ചെയ്യുന്ന വിടുതലുകൾ ആരും അറിയണ്ടെന്നല്ല, അറ്റനേകർ അറിയുമാറ് ദൈവത്തിന്റെ പ്രവൃത്തിയെ നാം ഉയർത്തുന്നവരായി തീരണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അവൾ ദൈവത്തിന്റെ പ്രവൃത്തിയെ ഉയർത്തുവാനിടയായി. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് അവളോട് പറഞ്ഞു, ഹല്ലേലൂയ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. അവളെ ദൈവം ആദരിച്ച് ഹല്ലേലൂയ അവിടെ വിടുകയാണ്. എങ്കിലും അവിടെ ഉള്ളിൽ ഹല്ലേലൂയ ദൈവം കൊടുത്ത വിടുതലിനെ മറയപ്പെടുത്താതെ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി അവൾ ഹല്ലേലൂയ കൊടുക്കുവാനിടയായി തീർന്നെങ്കിൽ, നമ്മുടെ ജീവിതാവസ്ഥകളിൽ നാം ആയിരിക്കുന്ന പ്രതിസന്ധിക്കകത്ത് കർത്താവിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ, ഇല്ല, അതിനെ മറച്ചു വെക്കാതെ മറ്റുള്ളവർ മുമ്പാകെ ഹല്ലേലൂയ കർത്താവിനെ ഉയർത്തുവാനിടയായിത്തീരട്ടെ. അതിനുവേണ്ടി കർത്താവ് നമ്മളെ ശക്തീകരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവസന്നിധി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എത്ര വർഷം കഴിഞ്ഞ വിഷയമാണെങ്കിലും കർത്താവിൻ്റെ അടുക്കലേക്ക് വരുവാൻ അവൾ ഇഷ്ടപ്പെടുത്തപ്പോൾ, ഇല്ല, ദൈവം അവൾക്ക് വേണ്ടി അത്ഭുതങ്ങളുടെ വഴികളെ തുറന്നു. അത്ഭുതങ്ങളുടെ വഴി കർത്താവ് തുറന്നു കൊടുത്തു. ഹല്ലേലൂയ. ശരീരത്തിൽ അവളെ ബാധിച്ചുകൊണ്ടിരുന്ന ആ വിഷയത്തെ കർത്താവ് നിർത്തലാക്കി. ഇല്ല, ഇനിയും അത് നിന്നെ ഹാലലൂയ ഒന്നും ചെയ്യുവാനായിട്ട് സാധ്യമല്ല. കർത്താവേ, അവിടുന്ന് വീണ്ടും ഞങ്ങളെ വിടുവിക്കുന്ന ദൈവമാണ്. നിന്റെ പ്രവൃത്തി തീർന്നു പോയിട്ടില്ല. ഇന്ന് പകൽക്കാലം നമുക്ക് വിശ്വസിക്കാം. കർത്താവിൽ നമ്മളെ വിഷയങ്ങളെ പരമേൽപ്പിക്കാം. വിശ്വാസത്തോടെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതകരമായി അവൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുമ്പോൾ, അവൻ്റെ പ്രവൃത്തിയെ നമ്മുടെ ജീവിതത്തിൽ അയക്കുമ്പോൾ, ഇല്ല ഞാൻ മറഞ്ഞിരിക്കാതെ ഹാലലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി അവൻ്റെ മുമ്പാകെ വന്ന് ഹാലലൂയ ഓ തൽക്ഷണം ആ സൗഖ്യമായത്, ആ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനെ പറ്റി സകല ജനവും കാണുക അറിയിക്കുവാൻ കർത്താവ് നമ്മളെ ശക്തീകരിക്കട്ടെ. ആരാധിച്ച കർത്താവിൽ നമുക്ക് സന്തോഷിക്കാം. ഹാലലൂയ.